The editorial. രണ്ടായിരത്തി 2024 മാർച്ച് 18 തിങ്കൾ 1199 ആണ്ട് മീനം 5 ദീപികയുടെ എഡിറ്റോറിയൽ. തെരഞ്ഞെടുക്കുന്നത് MP അല്ല ഭാവിയെ. ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നമ്മൾ 2024 ഇനി തെരഞ്ഞെടുപ്പാണ്. രണ്ടു കാര്യങ്ങൾ ഉറപ്പായും നമുക്ക് മുന്നിലുണ്ട്. ഒന്ന്, പോളിംഗ് ബൂത്തിലേക്ക് നാം പോകുന്നത് MPയെ തെരഞ്ഞെടുക്കാൻ മാത്രമല്ല ഭാവിയെ തെരഞ്ഞെടുക്കാൻ കൂടിയാണ്, നമ്മുടെ രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും. രണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ മൂല്യനിർണയം കൂടിയാകും. അധികാരികളുടെ മാത്രമല്ല ജനങ്ങളുടെ ജനാധിപത്യ ബോധവും മാറ്റുരയ്ക്കും. സർക്കാരിന്റെയും പൗരന്മാരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് രണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സത്യസന്ധവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള സമ്മതിദാനാവകാശ വിനിയോഗവുമാണ് ഇനി ആവശ്യം. April 19 മുതൽ June 1 വരെ 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും April 26 വോട്ടെടുപ്പ് നടക്കും. മറ്റു സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പൂർത്തിയാക്കി ഫലമറിയാൻ June 4 വരെ കാത്തിരിക്കണം. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടത്തും. 2018 മുതൽ രാഷ്ട്രപതി ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നുമില്ല. ഓരോ തെരഞ്ഞെടുപ്പും പ്രധാനമായും ഭരണകൂട നയങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ്. ജനാധിപത്യത്തെയും ഐക്യത്തെയും പുരോഗതിയും ഊട്ടിയുറപ്പിക്കുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ചർച്ചകൾ വഴിമാറിപ്പോവുകയാണ്. ഏതാണ്ട് എല്ലാ ചർച്ചകളും മതത്തിലേക്ക് ചുരുക്കപ്പെടുകയും തർക്കങ്ങളായി മാറുകയും ചെയ്യുന്നു. തൊഴിലില്ലായ്മ, പട്ടിണി, അഭിപ്രായ മാധ്യമ സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങൾ, വർദ്ധിക്കുന്ന വർഗീയത, വാർത്തയല്ലാതാകുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ, മണിപ്പൂരിനെ നരകമാക്കിയ ഭരണപരാജയം, ന്യൂനപക്ഷ ആക്രമണങ്ങൾ, ചങ്ങാത്ത് മുതലാളിത്തം, ശത്രുക്കളെ മാത്രം ലക്ഷ്യമിടുന്ന അഴിമതി വിരുദ്ധത തുടങ്ങിയവയൊക്കെ ഉന്നയിക്കുമ്പോൾ ആരാധനാലയങ്ങളും ഏക സിവിൽ കോഡും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമവും പൌരത്വ നിയമവും മുത്തലാക്കും ജമ്മു കാശ്മീരും ഒക്കെയാണോ മറുപടി? ഭരിക്കുന്നവരുടെ കഴിവുകൊണ്ടല്ല, പ്രതിപക്ഷത്തിന്റെ കഴിവുകേടുകൊണ്ടാണ് NDA അധികാരത്തിലിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. രാജ്യം ഇന്ധന വില വർധനയിൽ പൊറുതിമുട്ടിയപ്പോൾ പ്രസ്താവനകളല്ലാതെ എന്തു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷം നിർവഹിച്ചത്? ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർ നടത്തിയ പ്രതിരോധം എത്ര ദുർബലമായിരുന്നു! കർഷകരുടെ സമാനതകളില്ലാത്ത ദുരിതകാലത്ത് അവരോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. നിസ്സഹായാവസ്ഥയിലാണ് കർഷകർ സമരത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനങ്ങൾക്കു വേണ്ടി അത്തരമൊരു സമരം നടത്താൻ ഈ രാജ്യത്തെ 9,000 പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഒറ്റയ്ക്കോ കൂട്ടായോ കഴിഞ്ഞില്ല. രാജ്യത്ത് തീവ്രവാദം പനപോലെ വളർന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ഭരണകാലത്തെ കണ്ണടക്കൽ നയം കൊണ്ടുകൂടിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അഴിമതിയും അഹന്തയും കൊടികുത്തി വാഴുന്നതിനാലാണ് കേന്ദ്രത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് വിശ്വാസ്യത കിട്ടാതെ പോകുന്നത്. നേതൃത്വമില്ലാതെ വർഷങ്ങളോളം ആൾക്കൂട്ടമായി അലഞ്ഞു നടക്കുകയായിരുന്നു കോൺഗ്രസ്. സഹികെട്ട പല നേതാക്കളും ഇറങ്ങിപ്പോയി. അതെ, ഭരിക്കുന്നവരുടെ അപജയങ്ങളെക്കാൾ പ്രതിപക്ഷത്തിന്റെ അലസതയാണ് കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്നത്. എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ തിരുത്തൽ ഉപകരണമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷമുക്ത രാജ്യമെന്നാൽ ജനാധിപത്യത്തിന്റെ വെച്ചുകെട്ടലുകൾ ഉണ്ടെങ്കിലും ഏകാധിപത്യോന്മുഖമായ അധികാര കേന്ദ്രീകരണമല്ലാതെ മറ്റൊന്നുമല്ല. പ്രതിപക്ഷമുക്തമെന്ന ജനാധിപത്യ ധ്വംസനത്തിന് സർക്കാർ ഉപയോഗിച്ചത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട അന്വേഷണ ഏജൻസികളെയാണ്. അവരുടെ റെയ്ഡുകളൊന്നും ഭരിക്കുന്നവരിലേക്കോ വേണ്ടപ്പെട്ടവരിലേക്കോ പോയില്ല. ഇലക്ട്രൽ ബോണ്ടുകളുടെ ഇരുട്ടറ സുപ്രീംകോടതിയുടെ ഇടപെടലിൽ തുറന്നപ്പോൾ രാജ്യം കണ്ടത് BJP മറച്ചുവെക്കാൻ ആഗ്രഹിച്ച അവിഹിത ബന്ധങ്ങളിൽ ചിലതാണ്. അന്വേഷണ ഏജൻസികൾ റെയ്ഡിനെത്തിയതിന്റെ തൊട്ടു പിന്നാലെ ആരോപണ വിധേയർ കോടികളുടെ ഫണ്ട് നൽകുന്നു. ഏറ്റവും പുതിയ ദുരൂഹ ഇടപാട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള BJPയുടെ രാജ്യസഭാ MP CM രമേശിന്റെ കമ്പനിയായ RPPL വാങ്ങിയ 45 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ളതാണ്. ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹിമാചൽ പ്രദേശിലെ സുന്നി ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ടിന്റെ 1,098 കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ EPC കരാർ ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് BJP നേതാവിന്റെ കമ്പനി ആദ്യം 5 കോടിയുടെയും തുടർന്ന് 40 കോടിയുടെയും ബോണ്ട് വാങ്ങിയത്. തെലുങ്കുദേശം പാർട്ടിക്കാരനായിരുന്ന രമേശിന്റെ സ്ഥാപനങ്ങളിലും കടപ്പയിലെ വീട്ടിലും 2018 ED IT ഡിപ്പാർട്ട്മെന്റും റെയ്ഡ് നടത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. മാസങ്ങൾക്കകം അദ്ദേഹം BJPയിൽ ചേർന്നു. തുടർന്ന് BJPയുടെ രാജ്യസഭാ MP ആകുകയും കഴിഞ്ഞ വർഷം 1,098 കോടിയുടെ കരാർ നേടുകയും ചെയ്തു. ഇതാണോ അഴിമതി വിരുദ്ധത? 2 മണ്ഡലങ്ങൾ മാത്രമുള്ള മണിപ്പൂരിൽ വോട്ടെടുപ്പ് 2 ദിവസമായിട്ടാണ്. കൊലയും കൊള്ളിവെപ്പും വർഗീയതയും ഭരണപരാജയവും ചിന്ന ഭിന്നമാക്കിയ നാട്. പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടാത്ത ഒരു ദിവസവുമില്ല. മറ്റു രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിനിടെ ഇതൊന്നും ശ്രദ്ധിക്കാൻ ഭരണകൂടത്തിന് സമയമില്ല. ഭക്ഷണത്തിന്റെയും മതവിശ്വാസത്തിന്റെയും പേരിലൊക്കെ നടത്തിയ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടുത്ത കാലത്തുണ്ടായ മാനസിക വൈകൃതങ്ങളാണ്. രാജ്യം സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടത്താനാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പറയേണ്ടി വന്നത് ജനങ്ങൾക്കിടയിൽ അത്തരം ഒരു സംശയം നിലനിൽക്കുന്നതിനാലാണ്. അവിടെ പാളിയാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമാകും. ജനവിധിയെ അട്ടിമറിക്കുന്ന കുതിര കച്ചവടങ്ങൾ തുടങ്ങിയത് BJP അല്ലെങ്കിലും അതിന്റെ എല്ലാ സാധ്യതകളെയും നിർലജ്ജം ഉപയോഗിച്ചാണ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്തിയത്. ജനങ്ങൾ ഭരിക്കാൻ തെരഞ്ഞെടുത്തവരെ BJP പ്രതിപക്ഷത്തിരുത്തി. തിരുത്താനേറെയുണ്ട് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും. ഇന്ത്യ ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം ഈ ഭരണഘടനയുടെ നിലപാടുതറയിൽ കാലുറപ്പിച്ച് ജനാധിപത്യവും മതേതരത്വവും കൈകളിലേന്തി നേടിയതാണ്. അവയൊക്കെ സംരക്ഷിക്കാനാണ് നാം ഇന്ത്യക്കാരായ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ പോകുന്നത്. അധികാരി ആരുമാകട്ടെ, അതാരാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടേതാണ്. നാം തെരഞ്ഞെടുക്കുന്നത് വ്യക്തിയെയല്ല, ഭാവിയെയാണ്.
The editorial.